പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകമായ മലാക്കിയുടെ പ്രവചനം ഇന്നലെ നാം പഠിക്കുവാൻ ആരംഭിച്ചല്ലോ. പശ്ചാത്തലമായ ചില കാര്യങ്ങൾ നാം പഠിച്ചപ്പോൾ കണ്ട ആ പ്രധാനപ്പെട്ട സംഗതികൾ ഒന്നുകൂടി പരിശോധിക്കാം. മലാക്കി എന്ന പേരിന്റെ അർത്ഥം മാലാക അല്ലെങ്കിൽ ദൈവദൂതൻ എന്നത്രേ. BC 397 ഈ പ്രവചനം എഴുതിയത്. ദേവാലയം പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ് ജനജീവിതം ഉദാസീനമായ ഒരു കാലത്ത് വിമർശനാത്മകമായ ഈ പ്രവചനമുണ്ടായി. നെഹെമ്യാവ് കൈകാര്യം ചെയ്ത അതേ പ്രശ്നമാണ് മലാക്കിയും കൈകാര്യം ചെയ്യുന്നത്. ഇവർ ഒരേ സമയത്ത് ജീവിച്ച് പ്രവർത്തിച്ചവരാകുന്നു എന്നതിൻ്റെ ഒരു തെളിവാകുന്നു ഈ വിഷയം. ഒന്നാമത്തെ പ്രശ്നം പൗരോഹിത്യത്തെ വഷളാക്കി എന്നതത്രേ. ഇസ്രായേല്യരായ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് അന്യജാതിക്കാരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടതാണ് ആ ജനത്തിൻ്റെ രണ്ടാമത്തെ പ്രശ്നം. ഈ വിഷയത്തിൽ വളരെ ശക്തമായി തന്നെ ദൈവം ഇടപെടുന്നു എന്നത് നാം കാണുവാൻ പോകുകയാണ്. വിവാഹമോചനം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ഒന്ന് പറയണമെന്ന് അനേകരും എന്നോട് അഭ്യർത്ഥിക്കാറുണ്ട്. ദൈവവചനത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് എന്തു പറഞ്ഞിരിക്കുന്നോ അത് ഞാൻ വിവരിക്കാം. വിവാഹമോചനത്തെക്കുറിച്ച് മലാക്കി പ്രവചനത്തിൽ ദൈവം സംസാരിക്കുന്നുണ്ട്. മലാക്കിയുടെ സമയത്തെ ഇസ്രായേൽ ജനങ്ങളിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ പ്രശ്നം തങ്ങളുടെ ദശാംശവും കാഴ്ചകളും ദൈവത്തിന് അർപ്പിക്കുന്നതിൽ അവർ കാണിച്ച അവഗണനയാണ്. ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ എല്ലാവരെയും കബളിപ്പിക്കുന്നവരെക്കുറിച്ച് ദൈവത്തിന് പറയുവാനുള്ളത് താങ്കൾക്ക് ഇഷ്ടപ്പെടുകയില്ല എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് തന്നെ ശ്രദ്ധിച്ചാൽ മതിയാകും. കേൾക്കുവാൻ രസകരമായത് മാത്രം പറഞ്ഞാലും ശരിയാകുകയില്ലല്ലോ. അതേസമയം തുറന്ന മനസ്ഥിതിയോടെ ഈ പുസ്തകം പഠിക്കുവാൻ തയ്യാറായി വരുന്ന ഒരു വ്യക്തി തീർച്ചയായും അധികം അനുഗ്രഹിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദൈവശബ്ദം കേൾക്കുക മാത്രമല്ല അനുസരിക്കുവാനും നാം തയ്യാറാകണം. നമുക്കിനിയും ഈ മലാക്കി പ്രവചനത്തിലേക്ക് പ്രവേശിച്ച് ഓരോ വാക്യങ്ങൾ പഠിക്കുവാൻ ആരംഭിക്കാം. 1:1 നാം വായിക്കുന്നത്, പ്രവാചകം മലാക്കി മുഖാന്തരം ഇസ്രായേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട്. മലാക്കി എന്ന പദത്തിന്റെ പേരിന്റെ അർത്ഥം എന്റെ ദൂതൻ. ഇത് നാം നേരത്തെ ചിന്തിച്ചതാണല്ലോ, മാലാഖ എന്നാണ്. ഇസ്രായേൽ ജനത്തിന് ദൈവത്തിങ്കൽ നിന്നും ദൂത് കൊണ്ടുവന്ന അവസാനത്തെ സന്ദേശവാഹകനായിരുന്നു മലാക്കി. പ്രവാചകം എന്ന് നാം വായിച്ചല്ലോ, ഇസ്രായേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട്. പ്രവാചകം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന സ്ഥാനത്തെ പ്രത്യേകതയെക്കുറിച്ച് നാം നേരത്തെ വിശദമായി ചിന്തിച്ചതായിരുന്നല്ലോ. ഇസ്രായേലിനോടുള്ള ദൈവവചനത്തിന്റെ ഭാരം എന്ന് വേണമെങ്കിൽ ഈ ഭാഗത്തെ പരിഭാഷപ്പെടുത്താം എന്ന് നാം കണ്ടു കഴിഞ്ഞതാണല്ലോ. ഒരു പ്രവാചകം അല്ലെങ്കിൽ ഭാരം ഒരു ന്യായവിധിയാകുന്നു, ദൈവത്തിൽ നിന്നുള്ള ശിക്ഷ. ദൈവം അവർക്ക് നൽകുന്ന ശക്തവും കർക്കശവുമായ ശാസനമായിരിക്കും അത്. നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്തെന്നാൽ, മലാക്കി ഇസ്രായേലിനോടാണ് സംസാരിക്കുന്നത്. അതായത് 12 ഗോത്രങ്ങളോടും. ഓരോ ഗോത്രത്തിൽ നിന്നും ഒരു ശേഷിപ്പ്, വളരെ കുറച്ച് മാത്രമാകാം, സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്നിരുന്നു. പക്ഷേ ആ ചെറിയ ശേഷിപ്പിനോട് ദൈവം സംസാരിച്ചു. തുറന്നു പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത്, ഇസ്രായേലിൽ നിന്നും മലാക്കിയുടെ ദൂത് മടങ്ങി വന്നിട്ടില്ലാത്ത ആ ജനത്തിന്റെ ഇടയിലും എത്തി. നെഹെമ്യാവിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നാം കാണുന്നത് പ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങളും മടങ്ങി വന്ന ജനങ്ങളും തമ്മിൽ വാർത്താവിനിമയം ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ അറിഞ്ഞിരുന്നു എന്ന് ചുരുക്കം. സ്വതന്ത്രരായി ഇസ്രായേലിൽ വന്ന ജനങ്ങളും അടിമകളായി പ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങളും തമ്മിൽ ബന്ധപ്പെടുവാൻ കഴിയത്തക്കവണ്ണം ദൂതുവാക്കികളും യാത്രക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നു. മലാക്കിയുടെ ദൂത് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിലും ഉൾപ്പെട്ടിരുന്ന ജനങ്ങൾക്ക് ലഭ്യമായി എന്ന വസ്തുത നാം കാണുവാൻ പോകുകയാണ്. 1:2-3 ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ, നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഏശാവ് യാക്കോബിന്റെ സഹോദരനല്ലയോ? എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഏശാവിനെ ഞാൻ ദ്വേഷിച്ച് അവന്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി അവന്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുത്തിരിക്കുന്നു. നോക്കിക്കേ, മലാക്കിയുടെ ദൂത് എത്ര മനോഹരമായിട്ടാണ് ആരംഭിക്കുന്നതെന്ന്, എത്ര ആശ്ചര്യജനകമായിട്ടാണ് ദൈവം അരുളി ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഇങ്ങനെ ആരംഭിക്കുന്നത് മനോഹരമായി തോന്നുന്നില്ലേ? വിസ്മയകരമായ ആരംഭം എന്ന് ഞാൻ അങ്ങ് പറയട്ടെ. വഴക്ക് പറയുകയാണെങ്കിലും സ്നേഹത്തിന് ഒരു കുറവുമില്ല. അതാണ് യഥാർത്ഥ സ്നേഹം. കുറ്റം കാണുമ്പോൾ കണ്ണടച്ചു വിടുന്നതല്ല യഥാർത്ഥ സ്നേഹം. സ്നേഹത്തിന് ഒട്ടും കുറവ് വരുത്താതെ തന്നെ തെറ്റുതിരുത്തുവാൻ കഴിയുന്നതാണ് ദൈവസ്നേഹം. ആരോടെങ്കിലും താങ്കൾ സംസാരിക്കുമ്പോൾ ആദ്യമേ അവർക്ക് മനസ്സിലാകണം താങ്കൾ അവരെ സ്നേഹിക്കുന്നു എന്ന്. സ്നേഹത്തോടുകൂടി അല്ലാത്ത ശാസനം വെറും കപടമാകുന്നു, ഫലിക്കാത്തതാണ്. നാം സ്നേഹിക്കാത്തതാണ് മറ്റുള്ളവർ ശരിയാകാത്തതിന് കാരണം. ദൈവം ആ ജനത്തോട് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതേ സുഹൃത്തെ, ദൈവം താങ്കളെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ ഈ പ്രഖ്യാപനത്തോട് ആ ജനം എങ്ങനെ പ്രതികരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ആ ജനം തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്നിരിക്കുകയാണെന്ന കാര്യം ഓർക്കുക. നെഹെമ്യാവിൻ്റെ സമയമായപ്പോഴേക്കും യെരുശലേമിൻ്റെ മതില് പുനരുദ്ധരിക്കുന്ന കാര്യത്തിൽ ആ ജനം വളരെ നിരാശപ്പെട്ടിരുന്നെങ്കിലും അവരുടെ ഇടയിൽ ഒരു സമൃദ്ധി കാണുവാൻ തുടങ്ങി. അതുപോലെ തന്നെ പുനർനിർമ്മാണം ചെയ്ത ദേവാലയത്തിൽ ആ ജനം ആരാധനയുടെ ഒരു രൂപത്തിലൂടെ അങ്ങനെ കടന്നുപോവുകയായിരുന്നു. ഏതാണ്ടൊക്കെ ആയി എന്ന ഒരു നിലപാട്, ഒന്നുമില്ലാതിരുന്ന കഴിഞ്ഞ 70 വർഷങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ ഉള്ളത് വലിയ അനുഗ്രഹമായി അവർ കാണുവാനും സന്തോഷിക്കുവാനും തുടങ്ങി. അവർ ആചാരക്രമങ്ങളിലൂടെ പോയിക്കൊണ്ടിരുന്നു. പുറമെ നോക്കിയിട്ടെല്ലാം മനോഹരമായിരിക്കുന്നു. പക്ഷേ അവരുടെ യഥാർത്ഥ അവസ്ഥ നിന്ദാഗർഭമായ, ഗർവ് പിടിച്ച, കൃത്രിമത്വം മാത്രമുള്ള, സുഖഭോഗാധിക്യം കൊണ്ട് അവശരായ ഒരു കൂട്ടം എന്നതായിരുന്നു. തുടർന്ന് ശ്രദ്ധിക്കൂ, ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതിനുള്ള ആ ജനത്തിൻ്റെ മറുപടി ശ്രദ്ധിച്ചേ, എന്നാൽ നിങ്ങൾ, നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കുവാനുള്ള ധിക്കാരം ആ ജനത്തിനുണ്ടായിരുന്നു എന്ന് താങ്കൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അവർ പറയുന്നത്, അല്ല, നീ ഞങ്ങളെ എങ്ങനെ സ്നേഹിച്ചെന്നാണ് ഈ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതേ ചോദ്യം ചോദിക്കുന്ന ഒരു വലിയ പങ്ക് ഇന്നത്തെ ഭക്തന്മാരെന്ന് പറയുന്നവരുടെ ഇടയിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള ആചാരങ്ങളിലൂടെയും ആരാധന ക്രമങ്ങളിലൂടെയും കടന്നു പോകുന്ന ജനങ്ങളാണ് ഈ കൂട്ടർ. അവരുടെ പറച്ചിൽ, ഇതേ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നതൊന്ന് കണ്ടേ, എൻ്റെ കുട്ടി മാത്രം എന്താ തോറ്റത്, ഞങ്ങളുടെ വീട്ടിൽ മാത്രം എന്താ ഇന്നും രോഗം, എൻ്റെ മകൻ എന്തുകൊണ്ടാണ് മരിച്ചത്, ഞങ്ങൾക്ക് മാത്രം എന്താ ഇത്ര ദാരിദ്ര്യം. ഈ ബുദ്ധിമുട്ടിൽ കൂടി എല്ലാം കടന്നു പോകുന്ന ഞങ്ങളോട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ താങ്കൾക്ക് എങ്ങനെ സാധിക്കും, എങ്ങനെ ധൈര്യം വന്നു? ഇതാണോ സുഹൃത്തെ താങ്കളുടെ പ്രശ്നം? എങ്കിൽ ദൈവം ആദ്യം മുതൽക്കേ ഇസ്രായേൽ ജനത്തോട് വ്യക്തമായി പറഞ്ഞു താൻ അവരെ സ്നേഹിക്കുന്നു എന്ന്. പ്രതിസന്ധികളിൽ കൂടി, വേദനകളിൽ കൂടി കടന്നു പോകുന്ന സുഹൃത്തെ, ദൈവം പറയുന്നു, അവിടുന്ന് താങ്കളെ സ്നേഹിക്കുന്നു എന്ന്. ബൈബിളിൽ നാം വളരെ മുൻപോട്ട് വന്നെങ്കിൽ മാത്രമേ താൻ ആരെയെങ്കിലും സ്നേഹിക്കുന്നു എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് വായിക്കുവാൻ സാധിക്കൂ. ഇത് വളരെ രസകരമാകുന്നു. പക്ഷെ താങ്കൾ ആവർത്തന പുസ്തകത്തിൽ വരുമ്പോഴേക്കും ആ ജനം മരുഭൂമിയിലാണ്. അതും 40 വർഷങ്ങളായി മരുഭൂമിയിൽ ഉഴന്നു നടക്കുന്ന അവസ്ഥ. ഇതുപോലൊരു സാഹചര്യത്തിൽ ദൈവം അവരെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ പ്രയാസമാണ്. പക്ഷേ ആവർത്തന പുസ്തകം 10:15 മോശ പറയുന്ന ശ്രദ്ധിച്ചേ, നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി, അവരെ സ്നേഹിച്ചു. ദൈവം ആരോടെങ്കിലും അതങ്ങ് വെറുതെ പറയുകയല്ലായിരുന്നു. നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കവും അതിനുശേഷമുള്ള സമയവും പരിശോധിച്ചേ, ആരോടും ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല. താൻ അബ്രഹാമിനെ സ്നേഹിക്കുന്നു എന്ന് ദൈവം അവനോട് പറഞ്ഞില്ല. തീർച്ചയായും ദൈവം അബ്രഹാമിനെ സ്നേഹിച്ചിരുന്നു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്ന വസ്തുത എന്തെന്നാൽ, താൻ മനുഷ്യവർഗത്തെ സ്നേഹിച്ചത് അവർ അറിയണമെന്ന് ദൈവത്തിന് ധൃതിയൊന്നുമില്ലായിരുന്നു. പക്ഷേ അവൻ ഇവിടെ അരുളി ചെയ്യുന്നത്, നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി, അവരെ സ്നേഹിച്ചു, അവരുടെ ശേഷം അവരുടെ സന്തതിയായ നിങ്ങളെ ഇന്നുള്ളതുപോലെ അവൻ സകല ജാതികളിലും വെച്ച് തിരഞ്ഞെടുത്തു. താൻ ആ ജനത്തോട് പറഞ്ഞത് തെളിയിക്കുവാൻ ദൈവം പോവുകയാണ്. അവരുടെ മറു ചോദ്യത്തിനുള്ള ദൈവത്തിന്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഏശാവ് യാക്കോബിന്റെ സഹോദരനല്ലയോ, എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഏശാവിനെ ഞാൻ ദ്വേഷിച്ച് അവൻ്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി അവൻ്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുത്തിരിക്കുന്നു. ആ ജനത്തോട് ദൈവം പറയുന്ന ഭയങ്കരമായ ഒരു പ്രസ്താവന അത്രേ ഇത്. ആ ജനം ദൈവത്തെ ചോദ്യം ചെയ്യുകയായിരുന്നു, ദൈവത്തിന് അവരോടുള്ള സ്നേഹത്തെ സംശയിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ദൈവം അവരെ ഓർപ്പിക്കുന്നത് അവരുടെ രാജ്യത്തിൻ്റെ ആരംഭം എപ്രകാരമായിരുന്നു എന്നതത്രേ. യാക്കോബും ഏശാവും ഇരട്ടകളായിരുന്നു. ആരംഭത്തിൽ തന്നെ ദൈവം അവർക്ക് തമ്മിൽ ഒരു വ്യത്യാസം വരുത്തി. പക്ഷേ 1500 വർഷങ്ങൾക്ക് ശേഷമാണ് താൻ യാക്കോബിനെ സ്നേഹിച്ചിരുന്നു എന്ന് ദൈവം വ്യക്തമാക്കിയത്. അതത്രേ നാം ഇവിടെ വായിക്കുന്നത്. ഈ പ്രസ്താവന ഒരു പ്രശ്നമുണ്ടാക്കുന്നു. താൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്നും ഏശാവിനെ ദ്വേഷിക്കുന്നു എന്നും എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞത്? ഒരിക്കൽ ഒരു വിദ്യാർത്ഥി തൻ്റെ അധ്യാപകനോട് പറഞ്ഞു, സാറേ എനിക്കൊരു സംശയമുള്ളത്, ഒന്ന് പരിഹരിച്ചു തരാമോ? എന്തുകൊണ്ടാണ് താൻ ഏശാവിനെ ദ്വേഷിക്കുന്നു എന്ന് ദൈവം പറഞ്ഞത്? അത് കേട്ട അധ്യാപകൻ പറഞ്ഞ മറുപടി, അതേ വാക്യത്തിൽ എനിക്കും ഒരു സംശയമുള്ള ഒന്ന് പരിഹരിച്ചു തരാമോ? അതായത് എന്തുകൊണ്ടാണ് ദൈവം യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത്? എത്ര ആത്മാർത്ഥമായ സംശയമില്ലേ? ദൈവത്തിൻ്റെ സ്നേഹത്തിന് യാക്കോബ് ഒരിക്കലും യോഗ്യനായിരുന്നില്ല. പ്രിയ സുഹൃത്ത്, ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്തുകൊണ്ടാണ് താൻ ആ ജനത്തെ സ്നേഹിക്കുന്നു എന്ന് ദൈവം പറഞ്ഞത് എന്നുള്ളതാണ്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, യാക്കോബും ഏശാവും നീണ്ട ചരിത്രമുള്ള രണ്ട് വലിയ രാഷ്ട്രങ്ങൾ ആകുന്നതുവരെയും ദൈവം ഈ കാര്യം മിണ്ടിയതേയില്ല. അതുകൊണ്ട് യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന് ദൈവം പറഞ്ഞതിന് കാരണം യാക്കോബിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതെല്ലാ അവസ്ഥയിൽ ദൈവം മനസ്സിലാക്കി. ഇതാ ഇവിടെ തനിക്ക് വേണ്ടി കാംക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന് ദൈവം അറിഞ്ഞു. യേശാവിന് ദൈവത്തെക്കുറിച്ച് ഒരു വാഞ്ചയുമില്ലായിരുന്നു. ദൈവിക കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത മനുഷ്യർ. പക്ഷേ മലാക്കിയുടെ ഈ പുസ്തകത്തിൽ നാം വായിക്കുന്ന പ്രസ്താവന നടത്തുവാൻ ദൈവം 1500 വർഷങ്ങൾ കാത്തിരുന്നു. ഒരാളെ സ്നേഹിച്ചു എന്നും ഒരാളെ ദ്വേഷിച്ചു എന്നും ദൈവം പറയുമ്പോൾ ഈ സഹോദരന്മാരിൽ നിന്നും ഉത്ഭവിച്ച രാഷ്ട്രങ്ങൾ അത് തെളിയിക്കുന്നു. ഏശാവിൽ നിന്നും ഏദോമും യാക്കോബിൽ നിന്നും ഇസ്രായേലും പുറപ്പെട്ടല്ലോ. ഈ രാഷ്ട്രങ്ങളുടെ ചരിത്രം പഠിച്ചാൽ ദൈവം സ്നേഹിച്ചു എന്നും ദ്വേഷിച്ചു എന്നും പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. ഇന്ന് നാം അഭിമുഖീകരിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ ഇത് വെളിപ്പെടുത്തുന്നു എന്നോർക്കണം. ദൈവസ്നേഹത്തെക്കുറിച്ച് നാം വളരെ വളരെ കേൾക്കാറുണ്ട്. അത് കേൾക്കുവാൻ നല്ല രസവുമാണല്ലോ. താങ്കൾക്കറിയാമോ, ദൈവം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം ദ്വേഷിക്കുകയും ചെയ്യുന്നു എന്ന്. കാരണം ദ്വേഷിക്കാതെ സ്നേഹിക്കുവാൻ ആർക്കും സാധ്യമല്ല. ആരോ പറഞ്ഞു, സ്നേഹവും വെറുപ്പും വളരെ അടുത്തു പോകുന്നവയാണെന്ന്. ദൈവം നന്മയെ സ്നേഹിക്കുന്നുവെങ്കിൽ തിന്മയെ വെറുത്തെ മതിയാകൂ, അല്ലെങ്കിൽ അത് ശരിയാകുകയില്ല. അതത്രേ നാം ഈ ഭാഗത്ത് കാണുന്നത്. ദൈവം നന്മയെ സ്നേഹിക്കുന്നു. ഇസ്രായേലിന്റെ ചരിത്രവും ഏദോമിന്റെ ചരിത്രവും വളരെ വളരെ വ്യത്യസ്തങ്ങളാണ്. ദൈവം പറയുന്നു, ഏശാവിന്റെ ജീവിതം കാരണം അവനിൽ കുടികൊണ്ടിരുന്ന ദുഷ്ടത മൂലം ഏദോം അങ്ങനെ ആയിത്തീർന്നു എന്ന്. ദുഷ്ടത നിറഞ്ഞ ഒരു രാഷ്ട്രം. അതുകൊണ്ട് ഇപ്രകാരം ഒരു പ്രസ്താവന ചെയ്തതിൽ ദൈവം നീതികേടൊന്നും കാണിച്ചില്ല. 4-5 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 4-5 വാക്യങ്ങൾ. ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ശൂന്യ സ്ഥലങ്ങളെ വീണ്ടും പണിയുമെന്ന് ഏദോം പറയുന്നു എങ്കിൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവർ പണിയട്ടെ, ഞാൻ ഇടിച്ചു കളയും. അവർക്ക് ദുഷ്ടപ്രദേശമെന്നും യഹോവ സദാകാലം ക്രൂദ്ധിക്കുന്ന ജാതി എന്നും പേർ പറയും. നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണുകയും യഹോവ ഇസ്രായേലിന്റെ അതിരിനപ്പുറത്തോളം വലിയവൻ എന്ന് പറയുകയും ചെയ്യും. ദൈവം ആ ജനത്തോട് പറയുന്നത് എന്തെന്നാൽ, ഏശാവിൽ നിന്നും യാക്കോബിൽ നിന്നും പുറപ്പെട്ടു വന്ന ഈ രാഷ്ട്രങ്ങളോടുള്ള എൻ്റെ സമീപനം, എൻ്റെ ഇടപെടൽ വെളിവാക്കുന്നത് എന്തെന്നാൽ, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ വെറുത്തു എന്നാണ്. ദൈവം ഏദോമിനെ ശിക്ഷിച്ചതിന് ശേഷം അവർ ഒരിക്കലും ഒരു രാഷ്ട്രമായി മടങ്ങി വന്നിട്ടില്ല. ഇന്ന് ഒരു ഏദോമിനെ കണ്ടുമുട്ടുവാൻ എനിക്കും താങ്കൾക്കും സാധിക്കില്ല. ദൈവം ഏദോമിനെ ശിക്ഷിച്ചു. അവന്റെ ഈ പ്രവർത്തനം സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുന്നത് പോലെ തോന്നുന്നില്ലേ? എന്നിട്ട് ദൈവം ഇസ്രായേലിനോട് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് കാണിച്ചു. ആരംഭത്തിൽ അവൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതേയില്ല. കാരണം ആ സാഹചര്യം തന്നെ അത് വെളിപ്പെടുത്തുവാൻ അവൻ കാത്തിരുന്നു. അതുകൊണ്ട് ഇത് നമ്മെ വെളിപ്പെടുത്തുന്ന ഒരു വസ്തുത എന്തെന്നാൽ, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ചഞ്ചല പ്രകൃതിയായതോ ബോധിച്ചതുപോലെയുള്ളതോ അല്ല. ദൈവം ഒരിക്കലും അപ്രകാരത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുകയില്ല. എന്തെങ്കിലും ഒന്ന് പിന്താങ്ങുവാനുണ്ടായിരിക്കണം. ദൈവത്തിന് തൻ്റെ ജനവുമായി യഥാർത്ഥമായ ഒരു ബന്ധമുണ്ടായിരുന്നു. അവൻ അവരുടെ രാഷ്ട്രപിതാവായിരുന്നു, അവൻ അവരുടെ കർത്താവായിരുന്നു, അവൻ അവരുടെ രാജാവായിരുന്നു, അവൻ അവരുടെ ഭരണകർത്താവായിരുന്നു. അവരുടെ ദൈവം അവരുടെ ന്യായാധിപനും അവൻ തന്നെയായിരുന്നു. വളരെ കഠിനമായി അവൻ അവരെ ശിക്ഷിച്ചു. യഥാർത്ഥത്തിൽ പിന്നീടുള്ള ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നാം കാണുന്ന ഒരു വസ്തുത എന്തെന്നാൽ, ഏദോമിനെ ശിക്ഷിച്ചതിനേക്കാളും കഠിനമായി ദൈവം ഇസ്രായേലിനെ ശിക്ഷിച്ചു എന്നാണ്. അവർ മശിഹായെ തള്ളിക്കളഞ്ഞപ്പോൾ ആയിരുന്നു അത്. ഇന്ന് വളരെയധികം പറഞ്ഞു കേൾക്കുന്ന ഒരു വസ്തുത എത്രേ, ദൈവം സ്നേഹമാകുന്നു എന്നുള്ളത്. ദൈവം സ്നേഹമാകുന്നു എന്നുള്ളത് ഒരു അമൂർത്തമായ പ്രസ്താവന ആകുന്നു. താൻ സ്നേഹമാകുന്നു എന്ന് ദൈവം ഇസ്രായേലിനോട് പറയുന്നില്ല. അവിടുന്ന് അരുളി ചെയ്യുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, ഞാനത് പ്രദർശിപ്പിക്കുകയും ചെയ്തു. താൻ അവരെ സ്നേഹിക്കുന്നു എന്ന് ദൈവം മനുഷ്യവർഗത്തോട് പറയുവാൻ തുടങ്ങിയിട്ട് നാളുകളായി. പക്ഷേ അത് പറയുന്നതിന് വളരെ മുൻപ് തന്നെ അവനത് പ്രകടമാക്കുവാൻ ആരംഭിച്ചു. ആദി മുതൽ, അതെ, ആദാമിൻ്റെയും ഹവ്വായുടെയും ജീവിതത്തിൽ അവനത് പ്രദർശിപ്പിച്ചു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവനത് പ്രദർശിപ്പിച്ചു. ഇന്നും അവനത് പ്രദർശിപ്പിക്കുന്നു. അതുല്യമായ സ്നേഹം, അനുഗ്രഹീതമായ സ്നേഹം. സുഹൃത്തെ, ദൈവസ്നേഹം താങ്കൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിൻ്റെ കോപം വഹിക്കുന്നതിനോളം വലിയ ശാപം വേറെ ഒന്നുമില്ല. തെറ്റുകളിൽ വീണാലും ദൈവത്തിനു വേണ്ടി കാംക്ഷിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ ദൈവം താങ്കളെ സ്നേഹിക്കും. തൻ്റെ മക്കളായി കരുതി അവൻ നമ്മെ വഴി നടത്തും. ചതിയനായിരുന്ന യാക്കോബിനെ സ്നേഹിച്ച ദൈവം നാം എത്ര വലിയ പാപിയായിരുന്നാലും അനുതാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ അടുത്തു ചെല്ലുമെങ്കിൽ അവിടെ നമ്മെ സ്നേഹിക്കും. അവിടുത്തെ സ്നേഹം ആസ്വദിക്കുവാൻ സാധിക്കുന്നിടത്തോളം അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥ വേറെ എന്താണുള്ളത്? ദൈവസ്നേഹം അനുഭവിച്ചറിയുക. ദൈവസ്നേഹം അനുഭവിച്ചറിയുവാൻ നാം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കേണ്ടതായിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമം നടത്തുന്നുണ്ടോ? അതുള്ള അവസ്ഥയിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അവിടുത്തെ സ്നേഹം, നാം എത്ര മോശപ്പെട്ട ജീവിതം നയിച്ചാലും അവിടുത്തെ സ്നേഹം നമ്മെ എപ്പോഴും മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സ്നേഹിക്കാൻ, കൂടുതൽ കരുതുവാൻ. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ഈ സ്നേഹം രുചിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ?